ഓം ശാന്തി. 11/8/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടിയിലെ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ നേടണമെങ്കിൽ സേവാധാരിയായി മാറൂ. ബുദ്ധിയിൽ ജ്ഞാനം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷിക്കൂ. ചോദ്യം: ഏത് ലഹരിയാണ് നിറഞ്ഞ കാർമേഘങ്ങളെ പറത്തിക്കളയുന്നത്, വർഷിക്കാൻ അനുവദിക്കാത്തത്? ഉത്തരം: അഥവാ വ്യർത്ഥമായ ദേഹാഭിമാനം വന്നുവെങ്കിൽ നിറഞ്ഞ കാർമേഘങ്ങൾ പോലും പറന്നുപോകും. വർഷിക്കുകയാണെങ്കിലും സേവനത്തിന് പകരം ഡിസർവീസ് ചെയ്യും. അഥവാ ബാബയോട് സ്നേഹമില്ലെങ്കിൽ, ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ജ്ഞാനമുണ്ടായിട്ടും കാലിയായതുപോലെയാണ്. ഇങ്ങനെ കാലിയായ മേഘങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും? ഓം ശാന്തി. ബാക്കി കുറച്ച് കാർമേഘങ്ങളാണ് അവശേഷിക്കുന്നത്. മഴ കുറയുമ്പോൾ സാഗരത്തിനു മേൽ കാർമേഘങ്ങൾ ഉണ്ടായിരിക്കില്ല, തണുത്തു പോകുന്നു. അതുപോലെ ഇവിടെയും ജ്ഞാനമില്ലാത്ത മേഘങ്ങൾ തണുത്തു പോകുന്നു. റിഫ്രഷായി പോയി മഴ പോലെ പെയ്യുന്നതിനെയാണ് മേഘങ്ങളെന്ന് പറയുന്നത്. അഥവാ മഴ പോലെ പെയ്യുന്നില്ലെങ്കിൽ മേഘങ്ങളെന്ന് പറയില്ലല്ലോ. ഇത് ജ്ഞാനത്തിന്റെ മേഘങ്ങളാണ്, മറ്റെല്ലാം വെള്ളത്തിന്റെ മേഘങ്ങളാണ്. സീസൺ ആകുമ്പോഴാണ് ജ്ഞാനമേഘങ്ങൾ വരുന്നത്. സ്വയം റിഫ്രഷായി പിന്നീട് മറ്റുള്ളവരിൽ പോയി വർഷിക്കുന്നു. മേഘങ്ങളും സംഖ്യാക്രമം അനുസരിച്ചാണ്. ചിലരാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പെയ്യുന്നു. മേഘങ്ങളുടെ ജോലിയാണ് മഴ പെയ്ച്ച് വാടിപ്പോയ ചെടികളെ റിഫ്രഷാക്കുക. പൂർണമായ ജ്ഞാനമുള്ളവർക്ക് ഒളിഞ്ഞിരിക്കാൻ സാധിക്കില്ല. അവർ മേഘങ്ങളായത് കാരണം ബാബയുടെ നിർദ്ദേശം പോലും വേണ്ട. മേഘങ്ങൾ വരുന്നത് സാഗരമായ ബാബയിൽ നിന്നും ജ്ഞാനം നിറച്ച് വർഷിക്കാനാണ്. തരിശുഭൂമിയിൽ പോയി മഴയായി പെയ്യണം. മഹാരഥികളായ കുട്ടികൾക്ക് എല്ലാ സെന്ററുകളെയും നല്ല രീതിയിൽ അറിയാം. ഏത് സെന്ററാണ് തണുത്തിരിക്കുന്നത്, ഏത് സെന്ററിലെ കുട്ടികൾക്കാണ് കൂടുതൽ കൊടുങ്കാറ്റ് വരുന്നത്. മഹാരഥിമാർക്കും സേവാധാരികളായ കുട്ടികൾക്കും നല്ല രീതിയിൽ അറിയാം. ബാബയും സേവാധാരികളായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ നൽകൂ എന്നെപ്പോഴും പറയാറുണ്ട്. നല്ല നല്ല മേഘങ്ങളാണ് സേവനം ചെയ്യാൻ പോകുന്നത്. പ്രദർശിനിയിലും ആരും ഒരുപോലെയൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല. മുഖ്യ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഗീതയുടെ ഭഗവാൻ നിരാകാരനായ പരമപിത പരമാത്മാവാണ്, അല്ലാതെ ശരീരധാരിയായ കൃഷ്ണനല്ല. നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരെയും പോയി ഉണർത്തണം എന്ന ചിന്തയായിരിക്കണം മുഴുവൻ ദിവസവും ഉണ്ടായിരിക്കേണ്ടത്. എല്ലാവരും ഘോരമായ അന്ധകാരത്തിലാണ്. നിങ്ങൾക്ക് രണ്ടച്ഛന്മാരുണ്ടെന്ന് എല്ലാവരോടും സ്നേഹത്തോടുകൂടി പറയൂ. ഒന്ന് പരിധിയുള്ള അച്ഛൻ, മറ്റൊന്ന് പരിധിയില്ലാത്ത അച്ഛൻ. പരിധിയില്ലാത്ത ബാബയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബുദ്ധി ലഭിച്ചു കഴിഞ്ഞു. ലോകത്തിലുള്ള മനുഷ്യർ കാണുമ്പോൾ ഷോ കാണിക്കുന്നവരാണെങ്കിലും കല്ല് ബുദ്ധികളാണ്. ബാബ സ്വയം പറയുന്നു, സന്യാസിമാരെയും എനിക്ക് ഉദ്ധരിക്കണം. കാരണം അവർക്കും രചയിതാവിനെ കുറിച്ചും രചനയെക്കുറിച്ചും അറിയില്ല. സത്യുഗം മുതൽ പിന്നീട് ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകുന്നു. എന്നാൽ ഇത് ആർക്കും അറിയില്ല. ഈ ജ്ഞാനം ശാസ്ത്രങ്ങളിലില്ല. ശാസ്ത്രങ്ങളിലൂടെ ആരുടെയും സദ്ഗതി ഉണ്ടാകുന്നില്ല. ഗീതയ്ക്ക് എത്ര അംഗീകാരമാണ് നൽകുന്നത്! പക്ഷെ അതും ഭക്തിമാർഗമാണ്. പതീത പാവനനായ ബാബയാണ് രാജ്യയോഗം പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും രാജ്യപദവിക്ക് വേണ്ടി പുതിയ ലോകം വേണം. ബാബയാണ് വന്ന് രാജ്യയോഗം പഠിപ്പിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കൽപ്പം മുൻപ് മനസ്സിലാക്കി കൊടുത്തവർക്കാണ് ഈ കൽപ്പത്തിലും മനസ്സിലാക്കി കൊടുക്കുന്നത്. അവരാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും നടക്കുന്നതുപോലെയുള്ള യുദ്ധമൊന്നുമല്ല. അതായത് 8-10 വർഷമുണ്ടായി പിന്നീട് അവസാനിക്കും, അങ്ങനെയല്ല. ഡ്രാമ അനുസരിച്ച് ഉണ്ടാക്കിയ ബോംബുകളൊന്നും എടുത്തുവെക്കാനുള്ളതല്ല. പതിതരായ മനുഷ്യർ നശിക്കാതെ സത്യുഗം വരില്ല. എങ്ങനെയാണ് ശാന്തി സ്ഥാപിക്കപ്പെടുന്നത്? ശാന്തി സ്ഥാപിക്കുകയും ഒരേ ഒരു ശ്രേഷ്ഠാചാര്യയായ ലോകമുണ്ടാക്കുന്നതും ബാബയുടെ മാത്രം കർത്തവ്യമാണ്. ബാബ പറയുന്നു, മറ്റെല്ലാ സംഘത്തിൽ നിന്നും ബുദ്ധി വേർപ്പെടുത്തി ഒരാളുമായി യോജിപ്പിക്കണം. ദേഹസഹിതം എന്തെല്ലാം കാണുന്നുവോ അതിൽ നിന്നെല്ലാം ബുദ്ധിയെ വേർപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് വീടിനെ മാത്രം ഓർമ്മിക്കണം. ഇത് മൃത്യു ലോകമാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. നമ്മൾ അമര ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അമരകഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവതകളെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരെന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ ആരും ദൈവിക ഗുണങ്ങൾ ഉള്ളവരില്ല. കൃഷ്ണനെക്കുറിച്ചും എത്ര ഗ്ലാനിയാണ് എഴുതിയിട്ടുള്ളത്, ഒന്നും ബുദ്ധിയിലേക്ക് വരുന്നില്ല. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ദൈവിക ഗുണങ്ങൾ എന്ന് എന്തിനെയാണ് പറയുന്നതെന്നും അറിയില്ല. തീർച്ചയായും സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. ഇതാണ് മുഖ്യമായ ആദ്യ ഗുണം. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പവിത്രമായവരുടെ മുന്നിലാണ് അപവിത്രമായവർ തലകുണിക്കുന്നത്. സത്യുഗത്തിൽ എല്ലാവരും പവിത്രമായത് കാരണം ക്ഷേത്രങ്ങളില്ല. പിന്നീട് പൂജാരിയായി മാറുമ്പോഴാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പാവനമായ ആത്മാക്കളാണ് പതീതമായി മാറുന്നത്. ഇത് അനേക ജന്മങ്ങളുടെ അവസാനത്തെ ജന്മമാണ്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും മറക്കണം. ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകണം. അതിന് തടസ്സമില്ല. പഴയ ലോകവും ധനവും സമ്പത്തും സാധന സാമഗ്രികളുമെല്ലാം ഇല്ലാതാകും. ബാക്കി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ഈ പഴയ ലോകം ഇല്ലാതാകുമെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളിതെല്ലാം കേൾപ്പിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിശ്വാസവും വേണമല്ലോ. ഭഗവാന്റെ വാക്കുകളാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ബുദ്ധിയിലിരിക്കുന്നത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ ബാബയെ ഓർമ്മിക്കൂ. പരിധിയില്ലാത്ത ബാബയാണ് നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നത് എന്ന് കുട്ടികൾക്കറിയാം. ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. എല്ലാ ആത്മാക്കളും പരസ്പരം സഹോദരരാണ്. സ്വർഗത്തിൽ എല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവരും സുഖികളുമാണ്. കലിയുഗത്തിൽ എല്ലാ സഹോദരരും ദുഃഖികളാണ്. എല്ലാ ആത്മാക്കളും നരകവാസികളാണ്. ആത്മാവ് മാത്രമല്ല ശരീരവും വേണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ആത്മാഭിമാനികളായി മാറണം. ഇതിലാണ് പരിശ്രമമുള്ളത്. അല്ലാതെ ചിറ്റമ്മയുടെ വീടല്ല. പരമപിത പരമാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ അവസ്ഥ ഉറച്ചതായിരിക്കുകയുള്ളൂ. ശിവബാബ ബ്രഹ്മാ ശരീരത്തിലൂടെയാണ് പഠിപ്പിക്കാൻ വരുന്നത്. നമ്മൾ ആത്മാക്കളും ശരീരത്തിലൂടെയാണ് കേൾക്കുന്നതും ധാരണ ചെയ്യുന്നതും. സംസ്കാരമനുസരിച്ചാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുക്കുന്നത്. ബാബ യുദ്ധം ചെയ്യുന്നവരുടെ ഉദാഹരണം പറയാറുണ്ടല്ലോ. ഒരു ജന്മത്തിൽ നിന്ന് യുദ്ധത്തിന്റെ സംസ്കാരമെടുത്ത് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലും അതേ സംസ്കാരത്തോടുകൂടി ജന്മമെടുക്കും. ബാബയുടെ സംസ്കാരത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാം. നിരാകാരനായ പരിധിയില്ലാത്ത ബാബയിലുള്ള സംസ്കാരം ഏതാണ് എന്നും അറിയാം. ബാബ മനുഷ്യസൃഷ്ടിയുടെ ബീജരൂപനാണ്. ബാബ പതീത പാവനനും ജ്ഞാനത്തിന്റെ സാഗരനുമാണ്. ബാബയാണ് വന്ന് പാവനമാക്കി മാറ്റുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളുടെ വികർമ്മം വിനാശമാകും, അല്ലെങ്കിൽ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും, ഒരു പദവിയും ലഭിക്കില്ല. ബാബ നമുക്ക് സഹജമായ വഴി പറഞ്ഞു തരികയാണ് എന്ന് കുട്ടികൾക്കറിയാം. ബാബ പറയുന്നു, മന്മനാഭവ. ഈ വാക്ക് ഗീതയിലുമുണ്ട്, എന്നാൽ അർത്ഥം ആർക്കും അറിയില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ദേഹത്തെയും ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ പരമപിത പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഓർമ്മയെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. യോഗം എന്ന വാക്ക് സാധാരണമാണ്. ഗീതയിലും യോഗമെന്ന വാക്ക് ഉണ്ട്. എന്നാൽ കൃഷ്ണന്റെ പേരിട്ടത് കാരണം ഘോര അന്ധകാരമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഭാവനയാണ് എന്ന് പറയും. ഒന്നും അറിയില്ല, അങ്ങനെയുള്ളവരൊന്നും സമ്പത്തെടുക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായ പരിധിയില്ലാത്ത ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാണ്. ഈ ഉറച്ച നിശ്ചയം ഉണ്ടായിരിക്കണം. പുതിയവർക്ക് നിശ്ചയമുണ്ടാവുക അസംഭവ്യമാണ്. ചില വിവേകശാലികളായ പുതിയവർ മനസ്സിലാക്കുന്നു. ചിലർക്ക് ഇവിടെ വരാൻ തന്നെ ആഗ്രഹമില്ല, കാരണം അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല, അല്പം പോലും ബുദ്ധിയിലേക്ക് വരുന്നില്ല. ഇത്രയധികം ബ്രഹ്മകുമാരന്മാർക്കും കുമാരിമാർക്കും ബാബയിൽ നിന്നായിരിക്കും സമ്പത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് കുടുംബമായി. ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരി എന്ന പേരാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബമല്ലേ? പ്രജാപിത ബ്രഹ്മാവിന്റെ കുടുംബം എത്ര വലുതാണ്! എന്നാൽ ഈ കാര്യം ആരുടെയും ബുദ്ധിയിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, പുറത്ത് ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്, പ്രജാപിത ബ്രഹ്മകുമാരനെന്നും കുമാരിയെന്നും. അപ്പോൾ കുടുംബമായില്ലേ? അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ശിവബാബ പ്രജാപിത ബ്രഹ്മമുഖത്തിലൂടെയാണ് രചനകളെ രചിക്കുന്നത്. രചയിതാവാകുന്ന ബാബ സ്വർഗം രചിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകും. അപ്പോൾ ഇത് കുടുംബമായില്ലേ? അച്ഛനും കുട്ടികളും പേരക്കുട്ടികളും മുത്തച്ഛനും. ബ്രഹ്മാവുമുണ്ട്, ശിവനുമുണ്ട്. ശിവബാബ രചയിതാവാണ്. ബാബ നിരാകാരനാണെങ്കിൽ എങ്ങനെ കുട്ടികൾക്ക് സമ്പത്ത് നൽകും? ബ്രഹ്മാവിലൂടെയാണ് സമ്പത്ത് നൽകുന്നതെന്ന കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. മനുഷ്യരോട് പറയൂ, ഇത് നിങ്ങളുടെ ബാബയുടെ വീടാണ്. ഇതിനെയാണ് രുദ്രജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നമ്മൾ ബ്രാഹ്മണർക്ക് രാജയോഗം പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. ഗീതയിലുമുണ്ടല്ലോ മന്മനാഭവ, അർത്ഥം ബാബയെ മാത്രം ഓർമ്മിക്കൂ. നമ്മൾ ഒരു ബാബയെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. ഭക്തി മാർഗത്തിൽ പാടിയിരുന്നു, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയിൽ ബലിയർപ്പണമായി അങ്ങയുടേതായി മാറും. ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് ബാബയോടൊപ്പം തിരിച്ചു പോകും. ബാബയുടേതായി മാറിയാൽ ബാബയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകും. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പ്രിയതമൻ കൂടെ കൊണ്ടുപോകുമല്ലോ. അതുപോലെ നമ്മളെ ഈ ദുഃഖധാമത്തിൽ നിന്നും മുക്തമാക്കി സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ശിവനാകുന്ന പ്രിയതമനും പറയുന്നു. പിന്നീട് അവനവന്റെ പുരുഷാർത്ഥമനുസരിച്ച് രാജ്യം ഭരിക്കും. ജ്ഞാനധനം എത്രത്തോളം ധാരണ ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കും. ചെറിയ ചെറിയ കുമാരിമാർ പോലും സേവനം ചെയ്യുന്നുണ്ട്. കുമാരിമാർക്ക് വലിയ വലിയ പണ്ഡിതന്മാർക്കും വിദ്വാൻമാർക്കുമെല്ലാം മനസ്സിലാക്കി കൊടുക്കാനുള്ള താൽപര്യം ഉണ്ടായിരിക്കണം. ഗുസ്തി നടക്കുമ്പോൾ വലിയ വെല്ലുവിളികളെല്ലാം നടത്തുന്നു. ഞാൻ ഇവരോട് നേരിടാം എന്നെല്ലാം പറയാറുണ്ട്. സേവാധാരികളായ കുട്ടികൾ സുഖമായി ഉറങ്ങാൻ പാടില്ല. വിശ്രമം വിലക്കപ്പെട്ടിരിക്കുന്നു. സ്വയം മഹാരഥിമാരാണെന്ന് മനസ്സിലാക്കുന്നവർ സുഖമായി ഉറങ്ങാൻ പാടില്ല. സേവനങ്ങൾ ചെയ്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ കാലത്ത് ബാബ ഒരുപാട് പ്രദർശിനികളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. വലിയവർക്കെല്ലാം ക്ഷണക്കത്ത് നൽകൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് വരും. സാധു സന്യാസിമാരും മഹാത്മാക്കളാണെങ്കിലും ഉണർത്തിക്കൊണ്ടേയിരിക്കൂ. എന്നാൽ സംസാരിക്കാൻ ഒരു മഹാരഥി വേണം. ബാബയോടൊപ്പം യോഗമില്ലാത്തവരും സ്നേഹമില്ലാത്തവരും ശൂന്യമായ കാർമേഘങ്ങൾക്ക് സമാനമാണ്. അവർക്കെന്ത് ചെയ്യാൻ സാധിക്കും? പഠിച്ചവരുടെ മുന്നിൽ പഠിക്കാത്തവർ തലകുനിക്കുമെന്ന് പറയാറുണ്ട്. ഓരോരുത്തർക്കും ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. സേവനം ചെയ്ത് കാണിക്കണം. നിറഞ്ഞ മേഘം വർഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? ഓരോരുത്തരും അവനവനെ അറിയണം. അനാവശ്യമായ ദേഹാഭിമാനത്തിന്റെ ലഹരിയിൽ വരികയാണെങ്കിൽ എന്നേക്കുമായി ഉയർന്ന പദവി നഷ്ടപ്പെടുത്തും. ബാബയ്ക്ക് സേവനത്തോട് എത്ര താൽപര്യമാണ്! നമുക്ക് ഹാൾ നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റിന് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഹാളിൽ ഞങ്ങൾ ആത്മീയ സേവനം ചെയ്ത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റാം. ബാബ വന്നിരിക്കുന്നത് രാജയോഗം പഠിപ്പിക്കാനാണ്. എന്നാൽ യുക്തിയുക്തമായി മനസ്സിലാക്കി കൊടുക്കണം. പ്രഭാഷണം ചെയ്യാൻ അറിയാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. സേവനം ചെയ്യുന്നവരാണ് ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നത്. ഈ ജ്ഞാനമില്ലാതെ ലോകത്തിന്റെ അഥവാ ഭാരതത്തിന്റെ മംഗളമുണ്ടാകുക സാധ്യമല്ല. മുഖ്യമായത് പഠനമാണ്. ലക്ഷ്മി നാരായണൻ പോലും പഠിത്തത്തിലൂടെയാണല്ലോ പദവി പ്രാപ്തമാക്കിയത്. മുൻ ജന്മത്തിൽ രാജയോഗം പഠിച്ചിരുന്നു. നമ്മളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരീക്ഷ പാസ്സായാൽ ഇന്നതായി മാറുമെന്ന് സ്കൂളിൽ വിദ്യാർത്ഥിയും മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ജ്ഞാനം ഈ ജന്മത്തേക്ക് വേണ്ടിയല്ല. നിങ്ങളും ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി പ്രാലബ്ധമുണ്ടാക്കാനാണ് പഠിക്കുന്നത്. എന്നാൽ മനുഷ്യർ ഈ ജന്മത്തേക്കുള്ള സുഖത്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്. അതിനാൽ അതും പഠിപ്പാണ്, ഒപ്പം ഈ ശിക്ഷണവും എടുക്കണം. ഈ കാര്യത്തിൽ പേടിക്കരുത്. എന്തുകൊണ്ട് ആത്മീയ ജ്ഞാനം എടുത്തുകൂടാ? ചിത്രം കൊണ്ടുപോയി മനസ്സിലാക്കി കൊടുക്കണം. ജ്ഞാനം എല്ലാവർക്കും അത്യാവശ്യമാണെന്ന് പറയൂ. എന്നാൽ കുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. ജോലിയാകുന്ന കുട്ടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ധനമുക്തരാണെങ്കിൽ സേവനത്തിൽ മുഴുകണം. എല്ലാവരും ശ്രീമത്തിലൂടെ നടക്കുന്നവരല്ല. ഇടയ്ക്ക് മായ ചതിയിലൂടെ താഴേക്ക് വീഴ്ത്തും. ചില കുട്ടികൾക്ക് ഒരുപാട് താൽപര്യമുണ്ട്. എന്നാൽ അനേകരുടെ സേവനം ചെയ്യണമെന്ന ലഹരി ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാബയും മനസ്സിലാക്കി തരുന്നു, യുവ അവസ്ഥയാണെങ്കിൽ എന്തിന് വഞ്ചിതരാകണം? നമുക്ക് ഭാരതത്തെ ഉന്നതിയിൽ എത്തിക്കണമെന്ന് പറയാൻ സാധിക്കും. സത്യമായ സേവനം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കി മാറ്റണം. ലഹരി വർദ്ധിക്കാത്തതുകൊണ്ട് ബാബയ്ക്ക് അത്ഭുതം തോന്നി പറയുന്നു, രജോ ബുദ്ധിയാണ്, വളരെ നല്ല അവസരമാണ്. ജ്ഞാനത്തിന്റെ അഹങ്കാരമുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരുപാട് ഡിസർവീസും ചെയ്യുന്നു. ഇത് ബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കും മാത്രമേ അറിയുകയുള്ളൂ. രാഹുവിന്റെ ഗ്രഹണം ബാധിക്കുന്നു. ബൃഹസ്പതിയുടെ ദശ മാറി രാഹുവിന്റെ ദശയാകുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്നു. എന്നാൽ പിന്നീട് ഗ്രഹപ്പുഴയുമുണ്ടായി താഴേക്ക് വീഴുന്നു. കുട്ടികൾ വളരെ ധൈര്യശാലികളായി മാറണം. വായി തുറക്കണം. നമ്മൾ ഈ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ധർമ്മം നരകവാസികളെ സ്വർഗവാസികളാക്കി മാറ്റുക എന്നതാണ്. ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുക. ബാബ നല്ല ലഹരി ഉയർത്തിത്തരുന്നു. എന്നാൽ ലഹരി കുട്ടികളിൽ സംഖ്യാക്രമം അനുസരിച്ചാണ് ഉയരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ ലഭിച്ച മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ബന്ധനമുക്തരായി മാറി ഭാരതത്തിന്റെ സത്യമായ സേവനം ചെയ്യണം. ആത്മീയ സേവനം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കി മാറ്റണം. ജ്ഞാനത്തിൽ അഹങ്കാരം വരരുത്. ആത്മീയ ലഹരിയിൽ കഴിയണം. രണ്ട്, നിശ്ചയ ബുദ്ധികളായി മാറി ആദ്യം തന്റെ അവസ്ഥയെ ഉറപ്പുള്ളതാക്കി മാറ്റണം. ദേഹസഹിതം എന്തെല്ലാമാണോ കാണുന്നത്, അവയിൽ നിന്നെല്ലാം ബുദ്ധിയെ വേർപെടുത്തി ഒരു ബാബയുമായി യോജിപ്പിക്കണം. വരദാനം പറയുന്നതും പ്രവർത്തിക്കുന്നതും സമാനമാക്കി ഒന്നാന്തരം സേവനങ്ങൾ ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സദാ അറ്റൻഷൻ വയ്ക്കണം. ആദ്യം പ്രവർത്തിക്കണം, പിന്നീട് പറയണം. പറയുന്നത് എളുപ്പമാണ്, ചെയ്യുന്നതിലാണ് പരിശ്രമമുള്ളത്. പരിശ്രമത്തിന്റെ ഫലവും നല്ലതായി ലഭിക്കും. എന്നാൽ മറ്റുള്ളവരോട് പറയുകയും സ്വയം ചെയ്യാതിരിക്കുകയും ചെയ്താൽ സേവനങ്ങൾക്കൊപ്പം ഡിസർവീസും കാണപ്പെടും. എങ്ങനെയാണോ അമൃതിൽ ഒരു തുള്ളി വിഷം വീണാൽ മുഴുവൻ അമൃതും വിഷമായി മാറുന്നത്, അതുപോലെ എത്ര തന്നെ സേവനങ്ങൾ ചെയ്താലും ഒരു ചെറിയ തെറ്റ് എല്ലാ സേവനങ്ങളെയും ഇല്ലാതാക്കും. അതിനാൽ ആദ്യം സ്വയത്തിൽ അറ്റൻഷൻ വെക്കണം. അങ്ങനെയുള്ളവരെയാണ് സത്യമായ സേവാധാരികൾ എന്ന് പറയുക. ശ്ലോകൻ: അനേകതയിൽ ഏകത കൊണ്ടുവരിക, മോശമായതിനെ നല്ലതാക്കുക എന്നിവയാണ് ഏറ്റവും വലിയ വിശേഷതകൾ. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ ശുദ്ധത, അതായത് പവിത്രത ഉള്ളവരായി മാറൂ. അപവിത്രത അഥവാ കാമമാകുന്ന മഹാശത്രു സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും ആക്രമിക്കാതിരിക്കുമ്പോഴാണ് ഡബിൾ അഹിംസകർ എന്ന് വിളിക്കുന്നത്. സദാ സഹോദര ദൃഷ്ടിയുടെ സ്മൃതി സഹജവും സ്വാഭാവികവുമായി സ്വരൂപത്തിൽ കാണപ്പെടണം. ഒരിക്കലും തന്റെ സമ്പൂർണമായ സത്വപ്രധാന സ്ഥിതിയിൽ നിന്ന് താഴെ വീണ് സ്വയം ആപത്ത് വരുത്തരുത്. ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപത്തിന്റെയും ശക്തി സ്വരൂപത്തിന്റെയും സ്ഥിതിയിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ മറവിയിലേക്ക് പോകുക എന്നാണ് അർത്ഥം. ഇതും പാപത്തിന്റെ കണക്കിൽ ശേഖരിക്കപ്പെടും. ഓം ശാന്തി.